പോളിറ്റിക്സിൻ്റെ പ്രമേയത്തെ താഴെ പറയും പ്രകാരം വർഗീകരിക്കാം. ഒന്ന്, 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കവിതയ്ക്ക് ഒരാമുഖം തയ്യാറാക്കുകയാണ് അരിസ്റ്റോട്ടൽ. ട്രാജഡി, കോമഡി മുതലായ കാവ്യരൂപങ്ങളെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ കലകളുടെയും അടിസ്ഥാന തത്വം അനുകരണമാണെന്ന് പറഞ്ഞുറപ്പിക്കുകയും ചെയ്യുന്നു. 2, 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ ദുരന്ത നാടക ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. 3, കാവ്യഭാഷ, ശൈലി, പദസഞ്ചയം എന്നിവയുടെ വിശകലനമാണ് 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ അന്തർഭവിക്കുന്നത്. 4, 23-ാം അധ്യായത്തിൽ ആഖ്യാന കവിതയും ട്രാജഡിയും ചർച്ചാവിഷയങ്ങളാകുന്നു. 5, 24-ാം 24-ാം അധ്യായങ്ങളിൽ ഇതിഹാസം വിശകലനം ചെയ്യപ്പെടുന്നു. 6, 25-ാം അധ്യായത്തിൽ കവിതാ വിമർശകരുടെ എതിർവാദങ്ങളുടെ സംക്ഷേപങ്ങളാണ് അടങ്ങുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ ന്യായീകരണങ്ങളും അവിടെ ക്രോഡീകരിച്ചിരിക്കുന്നു. ഒരു പണ്ഡിതാധ്യാപകൻ തയ്യാറാക്കിയ ക്ലാസ് നോട്ടുകളുടെ സ്വാഭാവികമാണ് പോയറ്റിക്സിലെ വിഷയാധവരണങ്ങൾക്കുള്ളത്. പോയറ്റിക്സിലെ കുറിപ്പുകൾക്ക് പല ന്യൂനതകളും കാണാനുണ്ട്. വിഷയാവിഷ്കരണങ്ങളിൽ അനുപാത ഭംഗി ദീക്ഷിച്ചിട്ടില്ല എന്നതാണ് ആദ്യം നമ്മുടെ കണ്ണിൽ വന്നുകൊള്ളുന്നത്. ഭാവഗീതത്തെ വിഗണിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു ന്യൂനതയാണ്. കവിതയുടെ ഒരടിസ്ഥാനാംശം മാത്രമായി അരിസ്റ്റോട്ടിൽ ഭാവഗീതത്തെ കാണുന്നുള്ളൂ എന്നതാവാം ഈ അവഗണനയ്ക്കുള്ള ഒരു മുഖ്യ കാരണം. ഭാവഗീതത്തെ ശരിയായ കവിതയായല്ല അരിസ്റ്റോട്ടിൽ കണ്ടിരുന്നത്. അത് സംഗീതത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒന്നു മാത്രമാണ്. തന്മൂലം നാടകാംശങ്ങളിലൊന്നായി മാത്രം അരിസ്റ്റോട്ടിൽ ഭാവഗീതത്തെ അംഗീകരിക്കുന്നു. വർണ്ണനാപരമായ കവിതയെയും അർഹിക്കും വിധം അരിസ്റ്റോട്ടിൽ അംഗീകരിക്കുന്നില്ല. കോമഡി, എപ്പിക് എന്നീ കാവ്യരൂപങ്ങൾക്ക് അദ്ദേഹം വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിപാദനത്തിൽ ധാരാളം സാങ്കേതികത്വങ്ങൾ കടന്നു വരുന്നുണ്ട്. സ്വയം വിശദീകരിക്കാത്ത അത്തരം പ്രതിപാദനങ്ങൾ വ്യാഖ്യാതങ്ങളുടെ സഹായമില്ലാതെ ഗ്രഹിക്കാൻ പ്രയാസമാണ്. അരിസ്റ്റോട്ടലിൻ്റെ തന്നെ എത്തിക്സ്, പൊളിറ്റിക്സ് എന്നീ ഗ്രന്ഥങ്ങളും കൂടി വായിച്ചാലേ പോയറ്റിക്സ് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയൂ. പ്ലേറ്റോയ്ക്കുള്ള മറുപടി. കവിതയ്ക്കെതിരെ പ്ലേറ്റോ ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള സുശക്തമായ മറുപടി കൂടിയാണ് പോയറ്റിക്സ്. കവിത തത്വചിന്തയ്ക്കുമേതെ ആണെന്ന് സ്ഥാപിക്കാൻ അരിസ്റ്റോട്ടൽ കണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. അബദ്ധജടിലവും അയാഥാർത്ഥവും ആപ്തകരവുമായ ഒരു സാന്നിധ്യമാണ് കവിതയെന്ന് പ്ലേറ്റോണിക് ദർശനത്തിൻ്റെ അടിത്തറ ഇളക്കാൻ പോയറ്റിക്സിന് കഴിയുന്നുണ്ട്. പേജ് 29. എന്നാൽ പോയറ്റിക്സിൽ ഒരിടത്തും പ്ലേറ്റോ അനുസ്മരിക്കപ്പെടുന്നില്ല. തൻ്റെ സാഹിത്യ തത്വങ്ങൾ അന്തിമമായ വിധിയെഴുത്തുക്കളാണെന്ന് അരിസ്റ്റോട്ടിൽ അവകാശപ്പെടുകയുണ്ടായില്ല. എങ്കിലും പല നിലയിലും അവ സാഹിത്യത്തിലെ അവസാന വാക്കുകളായി തീർന്നു. JW H. Atkins എഴുതുന്നു, "ദ മിറാക്കിൾ ഓഫ് ദ പോയറ്റിക്സ് ഇസ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻ സോ മച്ച് ദാറ്റ് ഇസ് ഓഫ് പെർമനൻ്റ് ആൻഡ് യൂണിവേഴ്സൽ ഇൻട്രസ്റ്റ്." ചിന്തോദ്ദീപകമായ വിശ്വമഹാഗ്രന്ഥങ്ങളിലൊന്നാണ് പോയറ്റിക്സ്. ആ പുസ്തകം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഒരു സാഹിത്യ ചിന്തകനും സാധ്യമാവില്ല. ചരിത്രപരമായ സീമിതത്വം ഉണ്ട് പോയറ്റിക്സിനും. താനറിഞ്ഞ സാഹിത്യം മാത്രമാണ് പോയറ്റിക്സിലെ ചർച്ചകൾക്ക് അരിസ്റ്റോട്ടിൽ അവലംബിക്കുന്നത്. ഷേക്സ്പിയറിയൻ ചർച്ചകൾക്ക് ട്രാജഡിയോ ഫൗസ്റ്റോ വായിച്ചറിയാൻ അരിസ്റ്റോട്ടലിന് കാലം അനുവാദം നൽകിയില്ല. അപരിഹാര്യമാണ് ഇത്തരം മാനുഷ്യ പരിമിതികൾ. തേബൻ നാടകങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടേ അരിസ്റ്റോട്ടലിന് എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ. ട്രാജഡിയെക്കുറിച്ചുള്ള ചർച്ചയുടെ പേരിലാണ് പോയറ്റിക്സ് അറിയപ്പെടുന്നതെന്ന ധാരണ അബദ്ധമാണ്. സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള തത്വജ്ഞാനപരമായ ചർച്ചയാണ് പോയറ്റിക്സിൻ്റെ മുഖമുദ്ര. സാഹിത്യ സംബന്ധമായ പിൽക്കാല വിമർശനങ്ങളുടെ മുഴുവനും അടിത്തറയാണ് പോയറ്റിക്സ്. കാലനിരൂപണത്തിലെ ക്ലാസിക്കൽ വീക്ഷണത്തിന് കുറയറ്റ ദൃഷ്ടാന്തമാണ് പോയറ്റിക്സ്. അപകൃതാനിന്ദവും പ്രചോദനവുമായ സാഹിത്യത്തെ കണ്ട് നിലനിൽക്കുകയല്ല അരിസ്റ്റോട്ടിൽ. കലയുടെ മഹത്വത്തെ യുക്തിഭദ്രമായി വിശകലനം ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. മീമസിസ്. മീമസിസ് എന്നാൽ അനുകരണം എന്നാണ് അർത്ഥം. അനുകരണം അടിസ്ഥാനപരമായ ഒരു മാനുഷിക വാസനയാണ് അരിസ്റ്റോട്ടിൽ വാദിക്കുന്നു. അനുകരണവാസനയുടെ പ്രകാശനമാണ് കവിത. സാഹിത്യത്തിൽ അനുകരിക്കപ്പെടുന്നത് മനുഷ്യചിന്തയും മനുഷ്യകർമ്മവുമാണ്. ഉപരിതല ദൃശ്യങ്ങളുടെ ഫോട്ടോഗ്രാഫിക് പകർപ്പല്ല അനുകരണം. അതൊരു സർഗാത്മക ക്രിയയാണ്. പ്ലേറ്റോയുടെ അനുകരണ സിദ്ധാന്തവും അരിസ്റ്റോട്ടലിൻ്റെ അനുകരണ സിദ്ധാന്തവും വ്യത്യസ്തമാണെന്ന് ആദ്യമേ സ്പഷ്ടമാക്കിക്കൊള്ളട്ടെ. അരിസ്റ്റോട്ടലിയൻ കാഴ്ചപ്പാടിൽ അനുകരണം ആവിഷ്കരണമോ പുനഃസൃഷ്ടിയോ പ്രതിനിധീകരണമോ ആണ്. പ്ലേറ്റോണിക് കാഴ്ചപ്പാടിൽ അത് വസ്തുവിൻ്റെ പകർപ്പ് മാത്രമാണെന്ന് നാം കണ്ടു. പ്രകൃതിയുടെ പുനസർഗമാണ് അരിസ്റ്റോട്ടലിയൻ ദർശനത്തിൻ്റെ മീമസിസ്. വസ്തു എങ്ങനെ ആയിരിക്കണമെന്ന് കവി കാട്ടിത്തരുന്നത്. അനുകരണ സ്വഭാവം മുന്തി നിൽക്കുന്ന കലാരൂപം സംഗീതമാണെന്ന് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സിൽ പറയുന്നുണ്ട്. പ്രകൃതിയിൽ നിലകൊള്ളുന്ന ശബ്ദഭേദങ്ങളുടെ നേർപകർപ്പ് സംഗീതമാവുകയില്ലെന്ന് നമുക്കറിയാം. പേജ് 30. അനുകരണം ഒരു സൃഷ്ടി പ്രക്രിയ ആണെന്ന് സ്ഥാപിക്കാൻ ഈ ദൃഷ്ടാന്തം മതി. കാവ്യാനുകരണത്തിൻ്റെ വിഷയം ക്രിയാനിരതനായ മനുഷ്യനാണെന്ന കാര്യം അരിസ്റ്റോട്ടിൽ ഊന്നി പറയുന്നുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ മനുഷ്യൻ്റെ പ്രതിച്ഛായകൾ സൃഷ്ടിക്കുക എന്നതല്ല കലാകാരൻ്റെ കർത്തവ്യം. യഥാർത്ഥത്തെ കവി പുനഃസൃഷ്ടിക്കുകയാണ്. അവ്യവസ്ഥയിൽ നിന്ന് ഒരു വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ് കവി ചെയ്യുന്നത്. അയുക്തികതയെയും ആത്മീയതയെയും കവി ഒഴിവാക്കുന്നു. നിത്യവും സാർത്ഥകവുമായ അംശങ്ങൾക്കു മാത്രമാണ് അയാൾ തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ജീവിതത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് കലയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. ചരിത്രത്തെയും ഐതിഹ്യത്തെയും കവി ജീവിത ചിത്രീകരണത്തിന് ആശ്രയിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെ അയാൾ സാമാന്യേന ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആദർശത്തിൻ്റെ സർവലൗകികതയുടെ സത്യമാണ് കവി പ്രകാശിപ്പിക്കുന്നത്. വാസ്തവികതയുടെ ചങ്ങലകളാൽ കവി ഭക്തനല്ല. അരിസ്റ്റോട്ടൽ എഴുതുന്നു, ഇറ്റ് ഈസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് ദ പോയറ്റ് ടു റിലേറ്റ് വാട്ട് ഹാസ് ഹാപ്പൻ ബട്ട് വാട്ട് മേ ഹാപ്പൻ അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് പ്രോബിലിറ്റി ആൻഡ് നെസസിറ്റി. കവിത ക്രിയയുടെ അനുകരണമാണെന്ന് അരിസ്റ്റോട്ടൽ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. കവിതയുടെ ഇതിവൃത്തത്തിലാണ് പാത്രങ്ങളിലല്ല അനുകരണാംശം നിലനിൽക്കുന്നത്. പ്ലോട്ടെന്ന് പറഞ്ഞാൽ വെറും സംഭവ പരമ്പരയല്ല, സാധ്യതയുടെയും ആവശ്യകതയുടെയും നിയമങ്ങളാണ് പ്ലോട്ടിനെ നിയന്ത്രിക്കുന്നതെന്ന് മുകളിൽ ഉദ്ധരിച്ച വാക്യം വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യകർമ്മത്തിൻ്റെ മൂല്യവത്തായ പ്രാതിനിധ്യം കൊണ്ട് പോഷിതമായ സംഭവങ്ങളുടെ ഒരു ജൈവഘടനയാണ് ഇതിവൃത്തം. കാവ്യഘടനയെ സൃഷ്ടിക്കുന്ന കർമ്മമാണ് മീമസിസ്. ഒരു സ്വച്ഛന്ത യഥാർത്ഥം കലാകാരൻ്റെ ഹൃദയത്തിലുണർത്തുന്ന പ്രതീതികളുടെ ഒരു ബിംബമാണ് അനുകരണാത്മകല എന്ന് ബുച്ചർ ഈ പ്രകരണം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിഹാസം, ദുരന്ത നാടകം, ശുഭാന്ത നാടകം, വേണുഗാനം മുതലായ എല്ലാ കലാരൂപങ്ങളും അനുകരണത്തിൻ്റെ വിഭിന്ന വിഭാഗങ്ങളാണ്. മാധ്യമം, അനുകരണ മാതൃക, അനുകരണ സമ്പ്രദായം എന്നിവയുടെ അടിസ്ഥാനങ്ങളിലാണ് കലാഭേദങ്ങൾ ഉണ്ടാകുന്നത്. ചിത്രകാരൻ്റെ മാധ്യമം രൂപവും നിറവുമാണ്. കവിയുടെ മാധ്യമമാകട്ടെ ഭാഷയും താളവും ലയവുമാകുന്നു. മാതൃകയിലുള്ള വ്യത്യാസത്തിൽ നിന്നാണ് ട്രാജഡിയും കോമഡിയും പിറക്കുന്നത്. ദുരന്ത നാടകം ഉന്നത വ്യക്തികളെയാണ് മാതൃകയാക്കുന്നത്. താണതരം മനുഷ്യരെ മാതൃകയാക്കുന്ന സാഹിത്യരൂപമാണ് കോമഡി. കല അനുകരണാത്മകരമായത് മൂലം അസ്വീകീയതമാണെന്ന് പ്ലേറ്റോ പറഞ്ഞു. എന്നാൽ കലയെ ആ പേരിന് അർഹമാക്കുന്നത് തന്നെ അതിൻ്റെ അനുകരണാത്മകതയാണെന്ന് അരിസ്റ്റോട്ടിൽ വാദിക്കുന്നു. ജീവിതത്തെ മൂന്ന് തരത്തിലാണ് കല അനുകരിക്കുന്നത്. ജീവിതത്തിൻ്റെ അതേപടിയിലുള്ള അനുകരണമാണ് ഒന്ന്. ആദർശവൽകൃത ജീവിതത്തിൻ്റെ അനുകരണമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതാകട്ടെ വികലീകൃതമായ ജീവിതത്തിൻ്റെ അനുകരണവും. അനുകരണം സത്യത്തിൽ നിന്നും തുലോം അകന്നാണ് നിൽക്കുന്നതെന്ന് പ്ലേറ്റോ സിദ്ധാന്തിച്ചു. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ അനുകരണം നമ്മെ സത്യത്തോട് അടുപ്പിക്കുന്നു. ഉദാഹരണത്തിന് മേശയുടെ കാര്യമെടുക്കുക. മേശ പദാർത്ഥത്തിൻ്റെയും രൂപത്തിൻ്റെയും ഒരു സംയുക്തമാണ്. വസ്തുവിൻ്റെ പകർപ്പ് കലാകാരൻ്റെ ലക്ഷ്മിയല്ല, അയാൾ ആവിഷ്കരിക്കുന്നത് സത്തയെ തന്നെ.